بسم الله الرحمن الرحيم. إن الذين آمنوا والذين هادوا والنصارى والصابئين من آمن بالله واليوم الآخر وعمل صالحا فلهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. وإذ أخذنا ميثاقكم ورفعنا فوقكم الطور خذوا ما آتيناكم بقوة واذكروا ما فيه لعلكم تتقون. ثم توليتم من بعد ذلك فلولا فضل الله عليكم ورحمته لكنتم من الخاسرين. ولقد علمتم الذين اعتدوا منكم في السبت فقلنا لهم كونوا قردة خاسئين. فجعلناها نكالا لما بين يديها وما خلفها وموعظة للمتقين.
بسم الله والحمد لله والصلاة والسلام على رسول الله. اللهم صل على محمد وآل محمد. നമ്മളെ പിന്നെ നിസ്കാരത്തില് ഇമാമത്ത് അല്ലേ, നിസ്കാരത്തിൽ ഇമാമത്തിനെ കുറിച്ചുള്ള അധ്യായമാണ് വിശദീകരണം. ജമാഅത്ത് ആയിട്ടുള്ള നിസ്കാരവും അതേപോലെ തന്നെ അത് പിന്നെ ഇമാമത്ത് അതുമായി ബന്ധപ്പെട്ട മസലകളാണ് പറയുന്നത്. അതിൽ ഇന്നത്തെ ഒന്നാമത്തെ ഹദീസ് അംറു ബിനി സലമയിൽ നിന്നുള്ള ഹദീസാണ്. അൻ അംറു ബിനി സലമത്ത് റളിയല്ലാഹു തആല അൻഹു ഖാൽ ഖാല അബി ജിഅ്തുകും മിൻ ഇൻദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖൻ ഖാല ഫൈദ ഹദറത്തി സ്സലാത്തു ഫൽ യുഅദ്ദിൻ അഹദുകും വല യഉമ്മകും അക്സറുകും ഖുർആനാ فنظروا فلم يكن احد اكثر مني قرانا فقدموني وانا ابن 60 او 7 سنين ايش اكثر قرانا مني افضل اكثر مني قرانا ناصر كلا ها اكثر مني قرانا في هذا مشكله عندنا مشكله حديث رواه البخاري انا رواه البخاري وابو داوود والنسائي طيب ഈ ഹദീസ് ആൻ അംറു ബിനി സലമ അംറു ബിനി സലമ റളിയല്ലാഹു അൻഹു നിവേദനം അംറു ബിനി സലമ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുമുട്ടിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസം. പക്ഷെ അദ്ദേഹത്തിന്റെ വാപ്പ അംറു ബിനി സലമ അദ്ദേഹത്തിന്റെ വാപ്പ സലമത്ത് ബിനി നുഫൈ സലമത്ത് ബിനി നുഫൈ അൽജുർമി അല്ലെങ്കിൽ അൽജർമി ജർമ്മ എന്ന് പറയുന്ന ഗോത്രത്തിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ വരവ്. സലമത്ത് ബിൻ നുഫയ്യോ നുഫയ്യ അൽ ജർമി വാപ്പ സലമ ഇബ്നു നുഫയ്യോ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഖാല അബി എന്റെ വാപ്പ പറഞ്ഞു എന്നാണ് ആര് പറയുന്നത്? അംറു ബിൻ സലമ പറയുന്നത്. അംറു പറയുന്നത് ഖാല അബി എന്റെ വാപ്പ പറഞ്ഞു എന്നാണ്. അപ്പൊ വാപ്പാരാ? സലമ സലമത്ത് ബിൻ നുഫയ്യോ അൽ ജർമി അല്ലെങ്കിൽ ജുർമി എന്റെ വാപ്പ സലമ പറഞ്ഞു. അംറു ബിനു സലമ അദ്ദേഹം ആണ് പിന്നെ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. വാപ്പ പറഞ്ഞതായിട്ട് മകനാണ് പറയുന്നത്. അബു ബുറൈദ് ഹിജ്റയുടെ 85 അദ്ദേഹം മരണപ്പെടുന്നത്. ഈ അംറു അലക്കുല്ലിൻ അദ്ദേഹം പറയാണ് അംറു ബിൻ സലമ പറയാണ് ഖാല അബി എന്റെ വാപ്പ സലമത്ത് ബിൻ നുഫൈ അൽ ജുർമി പറഞ്ഞു. സലമത്ത് എന്റെ വാപ്പ പറഞ്ഞു ജിഇത്തുകും മിൻ ഇൻദി നബി സല്ലല്ലാഹി അലൈഹി വസല്ലം സലാം വഹമത്തുള്ളാഹി വബറകാതുഹു അദ്ദേഹം നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ചെന്ന് കണ്ടിട്ട് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ നിന്ന് വന്നിട്ട് പറയാണ് ജിഇത്തുകും ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു അലൈഹി വസല്ലം മിൻ ഇൻദി നബി സല്ലല്ലാഹി അലൈഹി വസല്ലം നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ നിന്ന് ഞാൻ നബിയുടെ അടുക്കൽ നിന്നാണ് വരുന്നത് എന്ന് പിന്നെ വാപ്പ സലമ എന്ത് ചെയ്യണം നാട്ടുകാരോട് ഉച്ചെന്ന് പറയണം. അത് അംറു കേട്ടത് മകൻ കേട്ടത് മകൻ പറയണം. വാപ്പ പറഞ്ഞു ജീവിതത്തുക്കുമ്പിൻ എന്തിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ നബിയുടെ അടുക്കൽ നിന്നാണ് നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നത്. ഹക്കൻ, ഹക്കൻ എന്നാണെന്ന് തീർച്ചയായി. ഇവിടെ ചിലര് ഹക്കൻ എന്നാ അള്ളാഹു സുബ്ഹാനഹു വതാല ഹക്കായി നിയോഗിച്ച, അള്ളാഹു ഹക്കായി നിയോഗിച്ച നബിയുടെ അടുക്കൽ നിന്നാണ് ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുന്നത്, അങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട്. കാല അദ്ദേഹം പറയണ, വാപ്പ പറയാണ്, അംറുബിൻ നുഫൈഉ പറയണ, വാപ്പ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, ഫൈദാ ഹദറത്തി സ്സലാത്തു, നമസ്കാരം ഹാജറായാൽ, നമ്മളെന്താ നമസ്കാര സമയം ആയാൽ, ഫൈദാ ഹദറത്തി സ്സലാ ഫല്യുഅദ്ദിൻ അഹദുക്കും, നിങ്ങളിൽ ഒരാൾ ബാങ്ക് വിളിക്കട്ടെ, ഫല്യുഅദ്ദിൻ അഹദുക്കും, നിങ്ങളിൽ ഒരാൾ ബാങ്ക് വിളിക്കട്ടെ, വലിയ ഉമ്മക്കും, നിങ്ങൾക്ക് ഇമാമത്ത് നിൽക്കട്ടെ, അക്സറുക്കും ഖുർആന, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ഖുർആൻ അറിയുന്നവർ, അക്സറുക്കും ഖുർആന, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ഖുർആൻ അറിയുന്നവർ നിങ്ങൾക്ക് ഇമാമത്ത് നിൽക്കുകയും ചെയ്യട്ടെ. അപ്പൊ ഈ ജുറും ബനുജുറും നബ്സലാസ്ലമാ തങ്ങളുടെ അടുക്കൽ വന്നു. അങ്ങനെ നബ്സലാസ്ലമാ തങ്ങൾ അവർ മടങ്ങുമ്പോ നബ്സലാസ്ലമാ തങ്ങൾ അവരോട് പറഞ്ഞതാണ്, നിസ്കാര സമയമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരാൾ ബാങ്ക് വിളിക്കണം, എന്നിട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഖുർആൻ അറിയുന്നവർ ഇമാമത്ത് നിന്ന് നിസ്കരിക്കണം. ഇത് അംറു ബിൻ നുഫൈഉ പറഞ്ഞത് മകൻ സലമത്ത് റിപ്പോർട്ട് ചെയ്യണം. അങ്ങനെ എന്താ അദ്ദേഹം പറയണത്? ഫനബറു. അപ്പൊ വാപ്പത് പറഞ്ഞ റസൂലിന്റെ കൽപ്പനയാണല്ലോ, നിസ്കാര സമയമായി, അപ്പൊ അവര് നോക്കി. ഫനബറു ഫലം യകുൻ അഹദുൻ അക്സറ മിന്നി ഖുർആന, ഫലം യകുൻ അഹദുൻ, ആരും ഉണ്ടായിരുന്നില്ല, അക്സറ മിന്നി, എന്നേക്കാൾ കൂടുതലായി, ഖുർആന, ഖുർആൻ അറിയുന്നവർ, എന്നേക്കാൾ കൂടുതൽ ഖുർആൻ അറിയുന്നവരായിട്ട് ആരും ഉണ്ടായില്ല. ആരാ ഈ പറയണത്? ആരാ പറയണത്? അമ്രാണ് പറയുന്നത്. അമ്ര മനസ്സിലെ വാപ്പ് വന്നിട്ട് ഇത് പറഞ്ഞപ്പോ നിസ്കാരത്തിന് സമയമായി, അപ്പൊ നോക്കി ആർക്ക് കൂടുതൽ ഖുർആൻ അറിയണമെന്ന് നിൽക്കണം എന്നാണ്, ഇമാം നിൽക്കണം എന്നാണ്, അപ്പൊ നോക്കി, അപ്പൊ എന്നേക്കാൾ കൂടുതൽ അറിയുന്നവർ ആരും ഉണ്ടായില്ല. ഫനബറു ഫലം യകുൻ അഹദുൻ അക്സറ മിന്നി ഖുർആൻ, എന്നേക്കാൾ കൂടുതൽ ഖുർആൻ അറിയുന്നവർ ആരും ഉണ്ടായില്ല. ഫഖദ്ദമൂനി ഫഖദ്ദമൂനി, അപ്പൊ അവർ എന്നെ എന്ത് ചെയ്ത്, ഇമാമത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് നിർത്തി. ഫഖദ്ദമൂനി, അവർ എന്നെ ഇമാമത്ത് നിൽക്കാൻ മുന്നോട്ട് നിർത്തി. വഅന ഇബ്നു സിത്തിൻ ഔ സബഇ സിനീൻ, വഅന, അപ്പോൾ ഞാൻ, ഇബ്നു സിത്തിൻ ആറ് വയസ്സുകാരനാണ്, ഔ സബഇൻ അല്ലെങ്കിൽ ഏഴ് വയസ്സുകാരനാണ്. അന ഇബ്നു സിത്തിൻ, ഇബ്നു സിത്ത് എന്നാണെന്താ, ആറിന്റെ മകൻ എന്നാണ്, ആറ് വയസ്സുകാരൻ എന്നുള്ള പ്രയോഗമാണ് ഇബ്നു സിത്ത്. ഔ സബഇ സിനീൻ അല്ലെങ്കിൽ ഏഴ് വയസ്സുകാരനാണ്. നിങ്ങൾ എന്താ മനസ്സിലാക്കി? ഇബ്നു സിത്തി ആണ് മിസ്രികളെ സിത്തി സിത്തി ആറ്, ആ സിത്തി അല്ലത്, ഇത് ആറ് എന്നുള്ള അർത്ഥത്തിലാണ്. ഇബ്നു സിത്തിൻ ഔ സബഇ സിനീൻ, ഞാൻ ആറ് വയസ്സുകാരനാണ് അല്ലെങ്കിൽ ഏഴ് വയസ്സുകാരനാണ്. ഖലാസ്. ഹദീസ് ഇമാം ബുഖാരിയും അബൂദാവൂദും നസായിയാണ് നിവേദനം ചെയ്തിട്ടുള്ളത്. എന്താണ് ഇപ്പൊ ഹദീസ് അറിയിക്കണത്? എന്താ ഇപ്പൊ ഹദീസിൽ ഇബ്നു ഹജർ റഹിമഹുള്ള എന്തിനാ ഈ ഹദീസ് കൊണ്ടുവന്ന്? നിസ്കാരായി സമയമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ബാങ്ക് വിളിക്കണം. ബാങ്ക് എല്ലാവരും വിളിക്കേണ്ട കാര്യമല്ല, ഒരാൾ വിളിച്ചാൽ മതി. അപ്പൊ ബാങ്കിന്റെ ഹുക്കും എന്താണ്? ഫർദ് കിഫായാണ്. എന്നാൽ സമൂഹത്തിൽ ഒരാൾ നിർവഹിച്ചാൽ എന്തായി, എല്ലാവരുടെ ബാധ്യതയും വീടി. ഒരാളെങ്കിലും എന്ത് ചെയ്യണം? നാട്ടിൽ ബാങ്ക് വിളിക്കണം, ബാങ്ക് വിളിക്കണം. അതാണ് ഫല്യുഅദ്ദിൻ അഹദുക്കും, നിങ്ങൾ ഒരാൾ ബാങ്ക് വിളിച്ചാൽ മതി അല്ലേ. വലിയ ഉമ്മക്കും അക്സറുക്കും ഖുർആന, അതാണ് രണ്ടാമത്തെ കാര്യം. എന്താ ഇമാമ നിൽക്കേണ്ട ആരാണ്? ഖുർആൻ കൂടുതൽ അറിയുന്നവരാണ്. ഈ ഹദീസ് ബാങ്ക് വിളിയേക്കാൾ കൂടുതൽ ശ്രേഷ്ഠത ഇമാമത്തിനാണെന്ന് അറിയിക്കുന്നു. ബാങ്ക് വിളിയേക്കാൾ കൂടുതൽ ശ്രേഷ്ഠത ആർക്ക? ഇമാമ നിൽക്കുന്നതിനാണ് അറിയിക്കുന്നുണ്ട് ഈ ഹദീസ്. എങ്ങനെയാ അത് അറിയിക്കണത്? ബാങ്ക് ആരെങ്കിലും ഒരാൾ വിളിച്ചാൽ മതി, പക്ഷേ ഇമാമത്ത് ആരിക്കണം? അക്സറക്കും ഖുർആൻ. അപ്പൊ ഇമാമത്തിനാണ് കൂടുതൽ ശ്രേഷ്ഠത ബാങ്ക് വിളിയേക്കാൾ. ബാങ്ക് വിളിക്കും നല്ല ശ്രേഷ്ഠത ഉണ്ടത് വേറെ വിഷയം, പക്ഷേ താരതമ്യേന ഇമാമത്ത് നിൽക്കാനാണ് കൂടുതൽ, അതിനാണ് ശ്രേഷ്ഠത. തയ്യബ്, അടുത്തത് നോക്കി. ഫനബറു ഫലം യകുൻ അഹദുൻ അക്സറ മിന്നി ഖുർആന, അവര് നോക്കി, നാട്ടില് നോക്കിയപ്പോ എന്നോളം ഖുർആൻ അറിയുന്നവർ ആരുമില്ല എന്നാണ്. ഈ എന്നോളം എന്നറിയുന്നത് ആരാ? ആറ് വയസ്സുകാരനാണ് അല്ലെങ്കിൽ ഏഴ് വയസ്സുകാരനാണ്. എങ്ങനെ അംറു ബിൻ സലമക്ക് കൂടുതൽ ഖുർആൻ മനസ്സിലാക്കാൻ പറ്റി? എങ്ങനെ പറ്റി? അത് പിന്നെ അദ്ദേഹത്തിന്റെ ചരിത്രത്തിലുള്ളത് എങ്ങനെയെന്ന് വെച്ചാല് അദ്ദേഹം മക്കയുടെയും മദീനയുടെയും ഇടയിലാണ് ഇവരുടെ ഗോത്രം മനസ്സിലേ. അപ്പൊ മദീനയിൽ നിന്ന് മക്കയിലേക്ക് യാത്രാ സംഘം പോകുമ്പോ സഹാബികളൊക്കെ ഉണ്ടാവല്ലോ, അപ്പൊ ഈ കുട്ടി പോയിട്ട് എന്ത് ചെയ്യുമായിരുന്നു എന്നാണ്, സഹാബികളിൽ നിന്ന് ഖുർആൻ പഠിക്കുമായിരുന്നു എന്നാണ്. പോകുന്ന ആളുകളുണ്ടല്ലോ അവരോട് ഖുർആൻ ചോദിക്കും, അപ്പൊ ഖുർആൻ കൂടുതൽ അറിയുന്നവരുടെ അടുക്കൽ ഇരുന്നിട്ട് ഖുർആൻ പഠിക്കുമായിരുന്നു എന്നാണ് മനസ്സിലായത്. അതുകൊണ്ടാണ് ഈ 6 വയസ്സുകാരൻ അല്ലെങ്കിൽ 7 വയസ്സുകാരന് കൂടുതൽ ഖുർആൻ അറിയുന്നത് മനസ്സിലായത്. അതാണ് അമ്രുബിൻ സലമന്റെ അദ്ദേഹത്തിന്റെ പ്രത്യേകത, അതാണ് അമ്രുബിൻ സലമന്റെ പ്രത്യേകത. അദ്ദേഹം ഖുർആൻ അന്വേഷിക്കുകയും അങ്ങനെ ഖുർആൻ മറ്റുള്ളവരിൽ നിന്ന് പഠിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു സ്ഥാനം, ചരിത്രത്തിൽ ആ സ്ഥാനം അദ്ദേഹത്തിന് പിന്നെ നിലനിന്ന്. ഖുർആൻ അദ്ദേഹം വില കൽപ്പിച്ചുകൊണ്ടാണ്, ഖുർആൻ അദ്ദേഹം വില കൽപ്പിച്ചുകൊണ്ടാണ്. ഖുർആൻ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഖുർആൻ കൂടുതൽ അറിയാൻ പറ്റിയത്. അങ്ങനെ 6 വയസ്സിൽ അദ്ദേഹം ജനങ്ങൾക്ക് ഇമാമത്ത് നിന്നു. അപ്പൊ ഹദീസ് മനസ്സിലാക്കി തരണം എന്താണ്, പിന്നെ 6 വയസ്സുകാരന് 7 വയസ്സുകാരന് എന്ത് ചെയ്യാം, ഇമാമത്ത് നിന്നാൽ ഇമാ നിസ്കാരം സാധുവാകും. പക്ഷേ അവിടെ വിഷയം എന്തായിരിക്കണം, ഖുർആൻ അറിയണം, ഖുർആൻ അറിയണം എന്നുള്ളതാണ്. മാത്രമല്ല ഇവിടെ ഒരു മസല ഉള്ളത്, 6 വയസ്സുകാരന് 7 വയസ്സുകാരന് ഇമാമത്ത് നിൽക്കാൻ മാത്രം തമീസ് എത്തുവോ, വകതിരിവ് എത്തുവോ? തമീസ് വേണമല്ലോ, നിസ്കാരത്തിൽ തമീസ് വേണം. തമീസ് എന്നാണ് എന്താ, വകതിരിവ്. നിസ്കാരം ജനങ്ങളായിട്ടുള്ളത് നിസ്കാരമാണ്. അപ്പൊ അതിൽ നിസ്കാരത്തിൽ തക്ബീറത്തിൽ ഇഹ്റാം, പിന്നെ സൂറത്തുൽ ഫാത്തിഹ, പിന്നെ സൂറത്ത് കഴിഞ്ഞിട്ട് പിന്നെ റുക്കു, ഇഹ്തിദാല്, സുജൂദ്, ഇതൊക്കെ എന്ത് ചെയ്യണം, വേറെ വേറെ ചെയ്യണ്ടേ. അതിനെന്ത് ചെയ്യണം, ഒരാൾക്ക് വകതിരിവ് എത്തണം. അതൊരു 6 വയസ്സുകാരനുണ്ടാവുമോ അല്ലെങ്കിൽ 7 വയസ്സുകാരനുണ്ടാവുമോ? ഈ ഹദീസിന്റെ വെളിച്ചത്തിലാണ് തമീസിന്റെ വകതിരിവിന്റെ പ്രായം ഫുഖഹാക്കൾ എന്ത് ചെയ്യണമെന്ന് നിശ്ചയിക്കുന്നത്. 8 വയസ്സിന് ചുവടിൽ വകതിരിവ് എത്തും ചിലർ പറഞ്ഞു, ചിലർ 7 വയസ്സിലെത്തും. കാരണം റസൂലുള്ള 7 വയസ്സുകാരനോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കാനാണ് കൽപ്പിച്ചത്. മുറു ഔലാദക്കും അഭിനാവും സബഅ്, 7 വയസ്സുള്ള കുട്ടികളോട് നിസ്കാരം കൽപ്പിക്കണം എന്നാണ്. അപ്പൊ 7 വയസ്സിലാണ് വകതിരിവ് എത്തുക എന്ന് പറഞ്ഞു. ചിലർ പറഞ്ഞില്ല, 6 വയസ്സിൽ തന്നെ വകതിരിവ് എത്തും. കാരണം എന്താ, ഇവിടെ അമ്രു ബിൻ സലമ 6 വയസ്സിലാണ് ഇമാമം നിസ്കരിച്ചതെന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ വകതിരിവിന്റെ വിഷയം, ചിലർക്ക് 15 വയസ്സായാലും വകതിരിവ് എത്തൂല. ചിലർക്ക് പടച്ചവന്റെ അനുഗ്രഹമാണ്, അവർക്ക് ചെറുപ്രായം തന്നെ എന്ത് ചെയ്യും, വകതിരിവ് എത്തി. ഏതായാലും 6 വയസ്സിന് താഴെ വകതിരിവിന് സാധ്യത കുറവാണ്. പക്ഷേ 6 വയസ്സായിട്ടുണ്ടെങ്കിൽ വകതിരിവ് എത്തി തുടങ്ങും എന്നുള്ളത് മനസ്സിലാക്കാം. വകതിരിവിനെ നിശ്ചയിക്കുന്നത് എന്തല്ല, വയസ്സ് മാത്രമല്ല, പിന്നെയോ ഓരോ പിന്നെ ഓരോ കുട്ടികളുടെയും വ്യക്തിത്വമാണ്. പിന്നെ 6 വയസ്സായി 7 വയസ്സായി ഖുർആൻ അറിയും, നിസ്കരിക്കാനുള്ള വകതിരിവ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, നിസ്കാരം ഇമാമത്ത് സാധുവാകും, ഇമാമത്ത് അയാളുടേത് സാധുവാകും. ഒരു വിഷയം എന്താണെന്ന് വെച്ചാല്, കുട്ടികളുടെ ഇമാമത്ത് സാധുവാകുമോ സഹീഹാകുമോ ഇല്ലേ എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. കുട്ടികളുടെ ഇമാമത്ത്, കുട്ടികൾ ഇമാമത്ത് നിന്നാൽ പ്രായപൂർത്തിയാണെങ്കിലും മുമ്പുള്ള കുട്ടികൾ, കുട്ടികളുടെ ഇമാമത്ത് സാധുവാകുമോ ഇല്ലേ എന്നുള്ളതിൽ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട് ഫുഖാക്കൾക്കിടയിൽ. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയും ഷാഫി മദ്ഹബിലെ ഫുഖാക്കളാണ് പറഞ്ഞത്, കുട്ടികൾ ഇമാമത്ത് നിന്നാൽ ഇമാമത്ത് സാധുവാകും, ശരിയാകും. അത് ഫർദ് നിസ്കാരത്തിനും സുന്നത്ത് നിസ്കാരത്തിനും. തറാവീഹിന് ഒരു കുട്ടി ഇമാമെന്ന്, ദൂരസ്കാരത്തിന് ഒരു കുട്ടി ഇമാമെന്നുണ്ടെങ്കിൽ ഇമാമത്ത് എന്താണ്, ശരിയാണ്. അതേസമയം ഹനഫികൾ പറഞ്ഞത് ഫർളസ്കാരത്തിലും സുന്നത്ത് നിസ്കാരത്തിലും കുട്ടികളുടെ ഇമാമത്ത് ശരിയാവൂല, കുട്ടികളുടെ ഇമാമത്ത് ശരിയാവൂല, കുട്ടികൾ ഇമാമത്ത് എന്നുണ്ടെങ്കിൽ ആ ഇമാമത്ത് സാധുവാവൂല എന്നുള്ളതാണ് പിന്നെ ഹനഫികളുടെ പക്ഷം. മാലിക്കികളും ഹംബലികളും പറഞ്ഞത് ഫർളസ്കാരത്തിൽ സാധുവാവൂല, സുന്നത്ത് നിസ്കാരത്തിൽ കുട്ടികളുടെ ഇമാമത്ത് ശരിയാകും എന്നുള്ളതാണ്. ഓരോരുത്തരും തങ്ങളുടേതായ ചില പിന്നെ അഭിപ്രായങ്ങൾ പറഞ്ഞു. പക്ഷെ ശരി എന്താ, ശരി നമുക്കിവിടെ തെളിവിനനുസരിച്ച് ആരാ പറയണെന്നുള്ളതാണ്. ഷാഫിയാക്കളുടേതാണ് ശരി. എന്തുകൊണ്ട്? ഷാഫി മദബിൽ അവർ പറഞ്ഞത് ഫർവസ്കാരായാലും സുന്നത്തസ്കാരായാലും കുട്ടികളുടെ ഇമാമത്ത് എന്താണ്, കുട്ടികൾ ഇമാമെന്നാ നിസ്കാരം ശരിയാണ്, ഇമാമത്ത് ശരിയാണ്. എന്തുകൊണ്ട്? തെളിവ് ഇതാണ്, ഈ ഹദീസാണ്. ഇവിടെ കുട്ടിയാണ്, എന്താ ഇബ്നു സിത്തീൻ ഔസബഈൻ, മനസ്സിലെ, കുട്ടിന്റെ ഇമാമത്ത് ഇവിടെ ശരിയായി എന്നുള്ളതിനുള്ള തെളിവാണ്. ഇത് ഫർദ് നിസ്കാരത്തിലുമാണ്, ഇത് ഫർദ് നിസ്കാരത്തിലാണ്, സുന്നത്ത് നിസ്കാരത്തിലല്ല. അപ്പോ തെളിവ് അറിയിക്കുന്നത് നിസ്കാരം ശരിയാകും എന്നുള്ളതാണ്. ഈ ഹദീസ് അത് അറിയിക്കുന്നുണ്ട്. അതാണ് ഒന്നാമത്തെ ഹദീസ്, അംറു ബിൻ സലമയിൽ നിന്നുള്ള ഹദീസ്. جئتكم من عند النبي صلى الله عليه وسلم حقا قال فإذا حضرت الصلاة فليؤذن أحدكم വലയ ഉമ്മക്കും അക്സറുക്കും ഖുർആന, വലയ ഉമ്മക്കും എന്നാണോ അതല്ല മൂന്നാണോ? മാന്നല്ലേ വലിയ ഉമ്മക്കും. നിങ്ങളതില അതാണ് ശരി. വലിയ ഉമ്മക്കും അക്സറുക്കും ഖുർആന, വലിയ ഉമ്മക്കും അക്സറുക്കും ഖുർആന. വലിയ ഉമ്മക്കും അക്സറുക്കും ഖുർആന. فنظروا فلم يكن احد اكثر مني قرانا فقدموني وانا ابن 60 أو 70 سنين. رواه البخاري وابو داود والنسائي. طيب هنا عندنا حديث ان ابن مسعود انا ابي مسعود انا نقول هذا ابن مسعود نقول هذا ناصرك ابن مسعود അയ്യാ അബി മസ്ഊദ്, അബി മസ്ഊദ് ആണ് ശരി. അൻ അബി മസ്ഊദിൻ അൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു, അബു മസ്ഊദിൽ നിന്നുള്ള ഹദീസാണ് ഇത്. പക്ഷേ പല നുസ്ഖകളിൽ ഇബ്നു മസ്ഊദ് ആണ്. നാസർ ഖാന്റെ ആ കോപ്പിയിൽ അതാണല്ലേ, ഇബിനാണല്ലേ ഇബ്നു മസ്ഊദ്. അൻസാരി എന്ന് എഴുതിയിണയില് ഇല്ല, നിങ്ങളില്ല, അബി മസ്ഊദ് മാത്രമേ ഉള്ളൂ. അപ്പൊ ആരില്ല അബി മസ്ഊദ്, അതിലെന്താണ് എഴുതിയണെന്ന് വായിച്ചേ? അൻ അബി മസ്ഊദിൻ റളിയല്ലാഹു അൻഹു, അത്രേ ഉള്ളൂ, അൻസാരി ഇല്ല. തൈ അൻ അബി മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യഉമ്മുൽ ഖൗമ അഖ്റഊഹും ലികിതാബില്ലാഹി തആല ഫഇൻ കാനു ഫിൽ ഖിറാഅത്തി സവാഅൻ ഫഅഅലമുഹും ഫീ സുന്നത്ത് فإن كانوا في السنة سواء فأقدمهم هجرة فإن كانوا في الهجرة سواء فأقدمهم سلما وفي رواية سنة ولا يؤمن رجل الرجل في سلطانه ولا يقعد في تكريمته إلا بإذنه ولا يقعد في بيته على تكريمته إلا بإذنه رواه مسلم لا رواه مسلم ആ ഹദീസ് അത് പിന്നെ അൻ അബി മസ്ഊദിൻ റളിയല്ലാഹു ഇബ്നു മസ്ഊദ് അല്ല അബു മസ്ഊദിൽ നിന്നാണ് ഹദീസിന്റെ നിവേദനം. അബി മസ്ഊദ് അബു മസ്ഊദ് അൽ ബദ്രി, അബു മസ്ഊദ് അൽ ബദ്രി. ഈ അബു മസ്ഊദ് അൽ ബദ്രി ഇത് മുമ്പ് നമുക്ക് വന്ന റാവിയാണ്. അദ്ദേഹം അബു മസ്ഊദ് അൽ ബദ്രി ബദർ യുദ്ധത്തിൽ പങ്കെടുത്തോണ്ടല്ല, അദ്ദേഹം ബദർ യുദ്ധത്തിൽ പങ്കെടുത്തില്ല. ഈ അബു മസ്ഊദ് അദ്ദേഹം ബദർ യുദ്ധത്തിൽ പങ്കെടുത്തില്ല, അദ്ദേഹം അൻസാരിയാണ്. അദ്ദേഹം ബദറിൽ താമസിച്ചത് കൊണ്ടാണ് ബദരി എന്ന് പറയുന്നത്. സാധാരണ ബദറിൽ പങ്കെടുത്തവർക്കാണ് ബദരി എന്ന് പറയുക. അതേസമയം ഇദ്ദേഹം ബദറിൽ പാർത്തത് കൊണ്ടാണ് ബദരി എന്ന് പറയുന്നത്. അബു മസ്ഊദ് അൽ ബദരി അദ്ദേഹം പ്രസിദ്ധനായ സഹാബിയാണ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ അഖബയിൽ പങ്കെടുത്തിട്ടുണ്ട്, അദ്ദേഹം അൻസാരിയാണ് അഖബ ഉടമ്പടിയിൽ. പിന്നെ അദ്ദേഹം ആദ്യം പങ്കെടുക്കുന്ന യുദ്ധം ഉഹദ് യുദ്ധമാണ്, ഉഹദിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നത് അബു മസ്ഊദ്. عن ابي مسعود رضي الله تعالى عنه قال قال رسول الله صلى الله عليه وسلم يا ام القوم ഒരു ജനവിഭാഗത്തിന് ഇമാമത്ത് നിൽക്കും. يا ام القوم ഒരു ജനവിഭാഗത്തിന് ഇമാമത്ത് നിൽക്കും. ആര്? اقراهم لكتاب الله, അല്ലാഹുവിന്റെ കിതാബ് അവരിൽ ഏറ്റവും കൂടുതൽ നന്നായി പാരായണം ചെയ്യുന്നവർ. اقراهم لكتاب الله, അല്ലാഹുവിന്റെ കിതാബിനെ അവരിൽ നന്നായി പാരായണം ചെയ്യുന്നവർ. നിൽക്കും എന്നുള്ളത് പ്രസ്താവനയാണ്, അതൊരു കൽപ്പനയാണ്. പ്രസ്താവനയാണെങ്കിലും കൽപ്പനയാണ്, നിൽക്കട്ടെ എന്നുള്ളതാണ് അവിടെ പിന്നെ അതിന്റെ ഉദ്ദേശം. യഉമ്മുൽ ഖൗമ അഖ്റഉഹും ലികിതാബില്ല, അല്ലാഹുവിന്റെ കിതാബിനെ കൂടുതൽ പാരായണം ചെയ്യുന്നവരാണ് ജനങ്ങളിൽ ഇമാമത്ത് നിൽക്കേണ്ടത്. ഫഇൻ കാനു ഫിൽ ഖിറാഅത്തി സവാഅൻ, അവർ ഖിറാഅത്തിൽ തുല്യരാണിയെങ്കിൽ, ഫഅലമുഹും ബിസ്സുന്ന, സുന്നത്ത് കൂടുതൽ അറിയുന്നവരാണ് ഇമാമത്ത് നിൽക്കേണ്ടത്. ഫഅലമഹും ബിസ്സുന്ന, സുന്നത്തും അറിയുന്നതിൽ അവർ തുല്യരാണ് എങ്കിൽ അവർ ഹിജ്റയിൽ മുൻകടന്നവരാണ് ഇമാമത്ത് നിൽക്കേണ്ടത്. അഖ്ദമുഹും ഹിജ്റത്തൻ, ഹിജ്റയാൽ അവരിൽ മുൻകടന്നവർ, ആദ്യ ഹിജ്റ പോയ ആളാണ് ഇമാമത്ത് നിൽക്കേണ്ടത്. ഫൈൻ കാനു ഫിൽ ഹിജ്റത്തി സവ, ഹിജ്റയിൽ അവർ തുല്യ ഒപ്പം പോയവരാണ് എങ്കിൽ ഫഖ്ദമുഹും സിൽമൻ, ഫഖ്ദമുഹും സിൽമൻ എന്ന ഫഖ്ദമുഹും ഇസ്ലാമൻ, ഇസ്ലാമിൽ ആരാണ് മുൻകടന്നത് അവരാണ് ഇമാമത്ത് നിൽക്കേണ്ടത്. ആദ്യം ഇസ്ലാം സ്വീകരിച്ചത് ആരാന്ന് നോക്കുക, അയാളാണ് ഇമാമത്ത് നിൽക്കേണ്ടത്. വഫി റിവായത്തിൻ, മറ്റൊരു റിപ്പോർട്ടിൽ സിൽമൻ എന്നുള്ളടത്ത് സിന്നൻ എന്നാണ്, ഫഖ്ദമുഹും സിന്നൻ, എന്താ പ്രായത്തിൽ മുൻകടന്നവർ എന്നാണ്, പ്രായ കൂടിയവൻ, ഫഖ്ദമുഹും സിന്നൻ, പ്രായം കൂടിയവനാണ് ഇമാമത്ത് നിൽക്കേണ്ടത്. ഒരാൾ ഇമാമത്ത് നിൽക്കരുത്, അർജുല മറ്റൊരാൾക്ക്, ഫി സുൽത്താനിഹി ഫി മുൽക്കിഹി അയാളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത്. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് അയാളുടെ സുൽത്താനിൽ ഇമാമത്ത് നിൽക്കുക തന്നെ ചെയ്യരുത് എന്നാണ്. എന്താ അതിന്റെ അർത്ഥം, എന്താ അതിന്റെ ഉദ്ദേശം എന്ന് പറയണേ, സ്വന്തം പള്ളിയെടുത്തിട്ട് അവിടെ അയാൾ ഇമാം കരുതുക, ഒരു സ്ഥലത്ത് ഒരു ഭരണാധികാരിയുണ്ട്, അല്ലെങ്കിൽ ഒരിടത്ത് ഇമാമത്ത് നിൽക്കാൻ അവിടെ നിശ്ചയിക്കപ്പെട്ട ഒരാളുണ്ട്, ഒരു കമ്പനി, ആ കമ്പനിയിലൊരു മുസല്ലുണ്ട്, ആ മുസല്ലയിൽ ഇമാമ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പള്ളി, പള്ളിയിലൊരു ഇമാമുണ്ട്, അല്ലെങ്കിൽ ഒരു നാട് അവിടെ ഒരു ഭരണാധികാരിയുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രവിശ്യ അവിടെ ഒരു ഗവർണർ ഉണ്ട്, അയാളാണ് അവിടുത്തെ ഇമാമത്തിന്റെ ചുമതല ഉള്ളത് എങ്കിൽ ഒരു വ്യക്തിയും ഒരു വ്യക്തിക്ക് ഇമാമം നിൽക്കരുത്. ഫി സുൽത്താനി, അയാളുടെ സുൽത്താനിൽ ആധിപത്യ മേഖലയിൽ എന്ന് പറഞ്ഞെങ്കിൽ ആ ഏൽപ്പിക്കപ്പെട്ട വ്യക്തിയാണ് എന്തേണ്ടത്, ഇമാം നിൽക്കേണ്ടത്. ആരും കയറി നിൽക്കാൻ പാടില്ല. ഒരു മുസല്ലയിൽ എവിടെയാണെങ്കിലും പള്ളിയിലാണെങ്കിലും അവിടെ ഇമാമുണ്ടോ നോക്കുക, ഉണ്ടെങ്കിൽ അയാളാണ് എന്തേണ്ടത്, ഇമാം നിൽക്കേണ്ടത്. ചെന്നാൾ എത്ര വലിയ ആളാണെങ്കിലും ശരി, ഹറമിലെ ഇമാം തന്നെയാണ് വന്നത്, പക്ഷെ ഒരു പള്ളിയിൽ ഒരു ഇമാം ഉണ്ട് എങ്കിൽ അയാളാണ് ഇമാം വെക്കേണ്ടത്, ഇയാൾക്ക് അറിയിക്കാൻ പാടില്ല. ഒരു വീട്ടിൽ ചെന്ന്, വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ വീട്ടുടമസ്ഥനാണെന്ത് അവിടുത്തെ പിന്നെ ഇമാം ചുമതല ഉള്ള അയാളാണ് ഇമാം വെക്കേണ്ടത്, മനസ്സിലല്ലേ. ചെന്ന ഗസ്റ്റ് ഇനി എത്ര വലിയ ആളാണെങ്കിലും അയാൾക്ക് അറിയിക്കാൻ പാടില്ല. ഇമാം വീട്ടുടമസ്ഥൻ പറയാൻ നിങ്ങൾ നിന്നോളിയാണെങ്കിൽ അതൊക്കെ ഖലാസ്, അതാണ് ഇവിടെ വലായുറജുല ഫി സുൽത്താനിഹി ഒക്കെ. അങ്ങനെയാണെങ്കിലും ശരി, അത് ഞാൻ പറഞ്ഞ ഹർമിലെ ഇമാം തന്നെയാണ് വന്നതെങ്കിലും പിന്നെ അവിടെയുള്ള ഇമാമ് പിന്നെ ആരാണെങ്കിലും അത്, ഇതിനെ തുടർന്ന് ഇത് പറയാൻ കാരണം എന്താ, ഇതിനെ തുടർന്ന് പറയാൻ കാരണം പിന്നെ ഒരു വ്യക്തിനെ അതിന്റെ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ചുമതല ഏൽപ്പിക്കപ്പെട്ടവനെയാണ് എന്ത് അത് നിർവഹിക്കേണ്ടത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല എന്നോട് റസൂലുള്ള ഇമാം വെക്കാൻ പറഞ്ഞത് പറയുമ്പോ അബൂബക്കർ റളിയല്ലാഹുവിനേക്കാൾ വലിയ ഊത്താർ അവിടെ ഉണ്ട്. ആരാളത്, ഉബയ്യല്ലേ, ഉബയ്യ ഇബ്നു കഅബ്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, അവരൊക്കെ അറിയപ്പെട്ട കാര്യങ്ങളാണ്. അബൂ മുസല അശ്ശരി പിന്നെ വളരെ സുന്ദരമായിട്ട് ഖുർആൻ ഓതായിരുന്നതാണ്, വളരെ സുന്ദരമായിട്ട്. എത്രമാത്രം ഒരീസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി അദ്ദേഹത്തിന്റെ വീട്ടിനരികിലൂടെ നടന്നു പോയപ്പോൾ അബൂ മുസല അശ്ശരി ഓതുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് ആ ഓത്ത് മുഴുവൻ കേട്ടു എന്നാണ്. എന്നിട്ട് നേരം വെളുത്തിട്ട് അബൂ മുസലിനോട് പറയാണ്, ഞാൻ ഇന്നലെ പിന്നെ നിങ്ങളുടെ വീടിന്റെ സമക്ഷത്തിലൂടെ നടന്നു പോയപ്പോൾ നിങ്ങളുടെ ഖുർആൻ പാരായണം കേട്ടു. ആലു ദാവൂദിന് കൊടുത്ത ആ മസാമീർ സുന്ദര ശബ്ദം അത് നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പൊ അബൂ മുസല അശ്ശരി പറയുന്നത്, റസൂൽ നിങ്ങൾ അത് കേൾക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ലക്കത് ഹബ്ബർ തുഹു തഹബീർ എന്നാണ്, എന്റെ ഓത്തിന് ഞാൻ ഒന്നുകൂടി മധുരം നൽകുമായിരുന്നു, ഓത്തൊന്നുകൂടി ഞാൻ സുന്ദരമാക്കുമായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ ഇവരൊക്കെ ഉണ്ടായിട്ട് റസൂൽ ആരോടെ കൽപ്പിച്ചത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോടാണ് കൽപ്പിച്ചത്. അപ്പോ അബൂബക്കറാണ് എന്ത് ചെയ്യേണ്ടത്, അപ്പോൾ നിൽക്കേണ്ടത്. വലായ ഉമ്മന്ന റജുലു റജുല ഫീ സുൽത്താനിഹി, വല യഖൂദു ഫീ ബൈതിഹി അലാ തക്രിമതിഹി ഇല്ലാ ബി ഇദ്നിഹി, വല യഖൂദു ഇരിക്കാൻ പാടില്ല ഫീ ബൈതിഹി ഒരു വ്യക്തിയുടെ വീട്ടിൽ, അലാ തക്രിമത്തി അയാളുടെ വിരിപ്പിൽ ഇല്ല ബീദിനിഹി, അയാളുടെ അനുവാദം അല്ലാതെ. ഒരാളുടെ വീട്ടിൽ തെക്രിമത്ത് നടത്തണമെങ്കിൽ എന്താ, ആദരിക്കാൻ വേണ്ടിയിട്ട് വിരിക്കുന്ന ഇരിപ്പിടം, വിരിപ്പ് ഇരിപ്പിടം, സോഫ, കസേര. അപ്പൊ ഒരു വ്യക്തിയുടെ വീട്ടിൽ, വല യഖൂദു ഫീ ബൈതിഹി, ഒരു വ്യക്തിയുടെ വീട്ടിൽ ഇരിക്കരുത്. അലാ തെക്രിമത്തിഹി, അയാൾ ഇരിക്കാൻ വേണ്ടിയിട്ട് ആദരിച്ചിട്ട സ്ഥലം അവിടെ ഇല്ല ബീദിനി, അയാളുടെ അനുവാദം അല്ലാതെ. ഒരാളീ പെരയിൽ കയറിട്ട് ഓടിച്ചെന്നിട്ട് പിന്നെ അയാളുടെ ഇരിപ്പിലിരിക്കരുത് അനുവാദമല്ലാതെ. അതാണ് പറഞ്ഞത്. റവാഹു മുസ്ലിം, ഇമാം മുസ്ലിമാണ് ഹദീസ് റിപ്പോർട്ട്. നമ്മൾ ആളുകളിൽ നിന്ന് ചില വീക്ഷകളിൽ പെട്ടതാണ്, വാതിലാണ് തുറക്കലും കയറലും അങ്ങനെ ഇതുണ്ട് ചില ആളുകൾ. അള്ളാഹുൽ മുസ്താൻ. അത് ഈ ഹദീസിന്റെ ബാക്കിയാണ്, ഈ ഹദീസിന്റെ ബാക്കിയാണ്, മനസ്സിലായേ. പിന്നെ വലായോമന്ന റജുൽ റജുൽ ഫി സുൽത്താനി, അത് ഈ നമ്മളുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിന്റെ അനുബന്ധമായിട്ട് തന്നെയാണ് പറഞ്ഞു, വലായ റജുൽ ഫി ബൈതിഹി അലാ തക്രിമതിഹി ഇല്ലാ ബി ഇദ്നിഹി. അദബുകൾ പഠിപ്പിക്കല്ലേ, ഇതൊക്കെ എന്താണ് അദബുകൾ പഠിപ്പിക്കുക. മുസ്ലിം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദബുകൾ പഠിപ്പിക്കാണ്. അതില് പിന്നെ അള്ളാഹുവിന്റെ ഹക്കിൽ പാലിക്കേണ്ട അദബുകൾ, പടപ്പുകളോട് പാലിക്കേണ്ട അദബുകൾ, അതൊക്കെ ഉണർത്തുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ദീനിന്റെ വിലയാണത്, മനസ്സിലായില്ലേ. ദീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഖൈറും ശേഷിപ്പിച്ചിട്ടില്ല നമ്മൾ അറിയിക്കാതെ. ഈ ഹദീസ് ഇപ്പൊ എന്താണ് അറിയിക്കുന്നത്? ഹദീസ് അറിയിക്കുന്നത് ഇമാമം നിൽക്കാൻ ഏറ്റവും യോഗ്യനാരാണ്, ഏറ്റവും കൂടുതൽ ഖുർആൻ പാരായണം ചെയ്യുന്നവൻ അറിയുന്നവനാണ്. അതാണ് ഈ ഹദീസ് അറിയിക്കുന്നത്. അതില് പിന്നെ തുല്യത ഉണ്ടെങ്കിൽ ഈ പറയപ്പെട്ട ക്രമത്തിലാണ്, സുന്നത്ത് കൂടുതൽ അറിയുന്നവർ, അല്ലെങ്കിൽ ഹിജ്റയിൽ മുൻകടന്നവർ, അല്ലെങ്കിൽ ഇസ്ലാമിൽ മുൻകടന്നവർ, ഈ പിന്നെ അല്ലെങ്കിൽ കൂടുതൽ പ്രായമുള്ളവർ, കൂടുതൽ പ്രായമുള്ളവർ, ആ ക്രമത്തിലാണ് ഇമാമത്ത് നിൽക്കേണ്ടത്. അപ്പൊ ഈ ഒന്നാമത്തെ ഈ ഹദീസും രണ്ടാമത്തെ ഹദീസും കൂടുതൽ ഖുർആൻ ഓതുന്നവർ അറിയുന്നവരാണ് ചെയ്യേണ്ടത്, ഇമാമത്ത് നിൽക്കേണ്ടത് എന്നുള്ളതാണ്. പക്ഷേ ഒരാൾ ഇമാമത്ത് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഖുർആൻ അറിയുന്നവരാണെങ്കിലും ശരി, അയാളാണ് അല്ല നിൽക്കേണ്ടത്, ആരാണ്? ആ നിശ്ചയിക്കപ്പെട്ട ഇമാമാണ് നിൽക്കേണ്ടത്. അയാളുടേതാണ് അവസരം. അതേസമയം ഒരാളെ അയാളെ സമ്മതിക്കുകയാണെങ്കിൽ അത് പിന്നെ അയാളുടെ സ്വാതന്ത്ര്യമാണ്. ഈ പിന്നെ ഈ അബ്ദുസലാം പറഞ്ഞ വിഷയം അതൊരു കുറച്ചൊരു ഗൗരവപ്പെട്ട വിഷയമാണത്. പിന്നെ ജനാസ നിസ്കാരത്തിൽ ഇമാമത്തായിരിക്കുക എന്നുള്ളത്, ജനാസ നമസ്കാരത്തിൽ ഇമാമത്തായിരിക്കുക എന്നുള്ളത്, ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ പിന്നെ ജനാസ നമസ്കാരത്തിൽ പള്ളിയിലെ ഇമാമാണ് ചെയ്യേണ്ടത്. പിന്നെ ജനാസക്കും ഇമാമം നിൽക്കേണ്ടത് എന്നുള്ളതാണ്, ജനാസക്കും ഇമാമം നിൽക്കേണ്ടത് എന്നുള്ളതാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഒരു പള്ളിയിൽ ഒരു ഇമാമ് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഇമാമാണ് ചെയ്യേണ്ടത് ജനാസസ്കാരത്തിലും ഇമാമം നിൽക്കേണ്ടത്. കാരണം എന്താ, വലായ റജുൽ ഫീ സുൽത്താനിഹി എന്നാണ്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഹസൻ റളിയല്ലാഹു തആല അൻഹു മരണപ്പെട്ടപ്പോ പിന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഉണ്ട്, പിന്നെ പിന്നെ മദീനത്തെ ഗവർണറാണ് എന്ത് ചെയ്യണത്, ഗവർണറാണ് ഇമാം വെക്കുന്നത് ഹസൻ റളിയല്ലാഹുവിന്റെ ജനാസസ്കാരത്തിന്. അപ്പോ ഹുസൈൻ റളിയല്ലാഹുവിന് അയാൾ തോണ്ടിയിട്ട് പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പിന്നെ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ നിന്നെ ഇമാമത്ത് വെക്കാൻ സമ്മതിക്കുമായിരുന്നില്ല, ഞാൻ നിൽക്കുമായിരുന്നു എന്നുള്ളത്, മനസ്സിലായോ. പക്ഷെ വസിയുണ്ടെങ്കിൽ വസിയെന്ന് പറഞ്ഞാൽ എന്താ, മയ്യത്ത് ഒരാളെ വസിയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ വസിയാണ് ഇമാമം നിൽക്കേണ്ടത്, മനസ്സിലായോ. വസീനെയാണ് മുന്തിപ്പിക്കേണ്ടത്. അത് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ പല ഹദീസുകൾ ആ വിഷയത്തിൽ കാണാൻ സാധിക്കും. പിന്നെ വസീയായിരുന്നു ഇമാമം എന്നിരുന്നു, ആയിഷ റളിയല്ലാഹു തആല അൻഹ അബൂ ഹുറൈറ ഇമാമെന്നു, അതേപോലെ തന്നെ വേറെയും പിന്നെ സംഭവങ്ങൾ കാണാൻ സാധിക്കും. വസീയത്ത് ചേരുന്നെങ്കിൽ ആ വസീയനെ മുന്തിപ്പിക്കുക എന്നുള്ളതിൽ. ഇപ്പം പിന്നെ മുഹമ്മദ് ബിൻ സീരീൻ അനസ് റളിയല്ലാഹു തആല അൻഹു മരിച്ചപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു വസീയത്ത് ചെയ്തിരുന്നു മുഹമ്മദ് ബിൻ സീരീൻ ഇമാം വെക്കാൻ ജനാസക്ക്. അങ്ങനെ മുഹമ്മദ് ബിൻ സീരീൻ ജയിലിലായിരുന്നു, മുഹമ്മദ് ബിൻ സീരീൻ. അതേമാതിരി സ്വപ്നം കണ്ടു മുഹമ്മദ് ബിൻ സീരീൻ, അദ്ദേഹത്തിന്റെ കാലിൽ നിന്നിങ്ങനെ രോമം പറിക്കണതായിട്ട് സ്വപ്നം കണ്ട്. അപ്പൊ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം അല്ല, ഒരു വ്യക്തി സ്വപ്നം കണ്ടു അദ്ദേഹത്തിന്റെ കാലിന് ഇങ്ങനെ രോമം പറിക്കണായിട്ട്. അപ്പൊ മുഹമ്മദ് ബിൻ സീരി നല്ല സ്വപ്നം വ്യാഖ്യാനിക്കുന്ന പണ്ഡിതനല്ല, അദ്ദേഹത്തോട് ചോദിച്ചു, പറഞ്ഞ് നിങ്ങൾ സ്വപ്നത്തിൽ കണ്ട വ്യക്തി ഉണ്ടല്ലോ അദ്ദേഹത്തിന് രോമം ഇങ്ങനെ പറിക്കണായിട്ട്, അയാൾ കടം കൊണ്ട് മൂടപ്പെടുകയും കടം കൊണ്ട് മൂടുകയുള്ള നമ്മളെ കാക്കട്ടനാണുള്ളതുമില്ല, അതിന്റെ പേരിൽ അയാൾ ജയിലടക്കപ്പെടുകയും ചെയ്യും എന്ന് കണ്ട് അതിന് വ്യാഖ്യാനം പറഞ്ഞു മുഹമ്മദ് ബിൻ സീരി. അതിന് പറഞ്ഞ വ്യാഖ്യാനം അതാണ്. അപ്പൊ ആ വ്യക്തി അറിയാണ് നിങ്ങളെന്നെ ഞാൻ സ്വപ്നത്തിൽ കണ്ടത്, മുഹമ്മദ് ബിൻ സീരീനെയാണ് കണ്ടത്. മുഹമ്മദ് ബിൻ സീരീന പറയപ്പെട്ടതുപോലെ തന്നെ അദ്ദേഹത്തിന് ചില പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ കടം ഉണ്ടാവുകയും പിന്നെ അദ്ദേഹം ജയിലടക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ ജയിലിലായിരുന്നു. അനസ് റളിയല്ലാഹുവിന് വസിയത്ത് എഴുതിയിരുന്നു അനസ് അദ്ദേഹം മരിച്ചിട്ടുണ്ടെങ്കിൽ മുഹമ്മദ് ബിൻ സീരീൻ ജനാസ സംസ്കരിക്കണം എന്നുള്ളത്. അങ്ങനെ ജയിലിൽ നിന്ന് പിന്നെ മുഹമ്മദ് ബിൻ സീരീനെ ഇറക്കിയിട്ടാണ് അനസ് റളിയല്ലാഹുവിന്റെ നിസ്കാരം നിർവഹിച്ചത് എന്നുള്ളത് ചരിത്രത്തിന് വായിക്കാൻ സാധിക്കും. എന്തായാലും പിന്നെ ഇതൊരു പിന്നെ മസല ഫുഖാക്കൾക്കിടയിൽ വലിയ ഒരു മസാലയാണത് ഇങ്ങനെ, അതായത് ആരാണ് ജനാസ നമസ്കാരത്തിന് ഇമാമത്ത് നിൽക്കേണ്ടത് എന്നുള്ളത്. ചിലർ പറഞ്ഞ് പിന്നെ ഉലുൽ അർഹാമി ബാദുഹും ഔലാ ബിബാദുഹും ഫീ കിതാബില്ലാ, ഉലുൽ അർഹാമാണ് പിന്നെ ഇമാമത്തിന് യോഗ്യൻ, മയ്യത്തിന്റെ രക്തബന്ധുക്കൾ, പള്ളിയിൽ നിശ്ചയിക്കപ്പെട്ട ഇമാമല്ല, അങ്ങനെ പറഞ്ഞ ഫുഖാക്കളുണ്ട്. പക്ഷെ ഫുഖാക്കൾ ഭൂരിപക്ഷവും പറഞ്ഞില്ല പള്ളിയിൽ ഇമാം ഉണ്ടെങ്കിൽ അയാളാണ് എന്തെങ്കിലും നിൽക്കേണ്ടത്, കാരണം ഈ ഹദീസ് അതാണ് അറിയിക്കുന്നത്. ചിലര് പറഞ്ഞില്ല വസീയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണത്, മുന്തിപ്പിക്കേണ്ടത്, വസീനെ മുന്തിപ്പിക്കണം എന്നുള്ളതിന് തെളിവ് ഉണ്ട്, തെളിവുണ്ട്. പിന്നെ പള്ളിയിൽ പിന്നെ ഒരു പിന്നെ നിശ്ചയിക്കപ്പെട്ട ഒരു ഇമാം ഇല്ലാത്തൊരവസ്ഥയൊക്കെയാണ് എങ്കിൽ നിൽക്കേണ്ടത് ആര് തന്നെയാണ്, ഉലുൽ അർഹാമിൽപ്പെട്ട മയ്യത്തിന്റെ ബന്ധുക്കളാണ്. ഇമാമ് നിശ്ചയിക്കപ്പെട്ട പള്ളിയാണ് എങ്കിൽ അവിടെ ആരാണ് നിൽക്കേണ്ടത് എന്നുള്ളത്. ഇമാമ് സമ്മതിച്ചാൽ അത് വേറെ വിഷയമാണ്, ഇമാമ് സമ്മതിച്ചാൽ നോളിന്ന് പറയുകയാണെങ്കിൽ വേറെ വിഷയമാണ്, അത് ചോദിക്കാം. ഇമാമ് സമ്മതിക്കുകയാണെങ്കിൽ ഓക്കെ. അതേസമയം ഇമാമ് പറയുകയാണ് ഞാനാണ് നിൽക്കേണ്ടത്, ഞാനാണ് ഇവിടുത്തെ പിന്നെ ഇമാമ് എന്ന് പറയുകയാണെങ്കിൽ അത് സമ്മതിക്കേണ്ട വേണം, അയാൾ തന്നെയാണ് ഇമാമ് നിൽക്കേണ്ടത്. ഓരോരുത്തർ അതാണ് നിശ്ചയിക്കപ്പെട്ട ഇമാമില്ല എങ്കിൽ അങ്ങനെയുള്ളവർക്കൊക്കെ ആര് തന്നെയാണ്, ഉലുൽ അർഹാമിൻ തന്നെയാണ് ഇമാമത്തിന് അർഹത. കാരണം അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞ അതാണ് വിശുദ്ധ ഖുർആനിൽ, ഉലുൽ അർഹാമി ബഅദുഹും ഔലാ ബിബഅദിൻ ഫീ കിതാബില്ലാ, അള്ളാഹുന്റെ കിതാബിൽ പിന്നെ രക്തബന്ധുക്കളാണ് അന്യോന്യം ഏറ്റവും കൂടുതൽ കടപ്പെട്ടതും അർഹപ്പെട്ടതും എന്നുള്ളത്. അത് ഇമാമത്തിന്റെ വിഷയത്തിൽ പ്രത്യേകം അല്ലെങ്കിൽ ഇമാമത്തെ അതിൽ പെട്ട് ഇത്തരം സാഹചര്യത്തിൽ. പക്ഷെ ഈ ഹദീസുള്ളത് കൊണ്ട് നിശ്ചയിക്കപ്പെട്ട ഇമാം ഉണ്ടെങ്കിൽ ആ ഇമാമിനാണ് എന്ത് ഇമാമത്ത് മയ്യത്തിന് ജനാസക്ക് ഇമാമത്ത് നിൽക്കാൻ അർഹത ഉള്ളത്. നമുക്ക് കിതാബുൽ ജനായിസിൽ അതിന്റെ ഒരു വിശദ വിവരങ്ങൾ വരും ഇൻഷാല്ലാ. അടുത്ത ഹദീസ് അല്ലേ, ഈ ഹദീസ് പിന്നെ ഇബ്നു മാജന്റെ ഹദീസ് അല്ലേ, ജാബിറിന്റെ അല്ലേ. വലി ഇബ്നു മാജത അൻ ജാബിർ റളിയല്ലാഹു തആല അൻഹു ഖാൽ ഖാലദ മർഫു ആയിരുന്നു അത്. ولا مرفوع من الليل الا ولا تؤمن امراه رجلا ولا اعرابي مهاجرا ولا فاجر مؤمنا باسناد واحد الا باسناد واحد باسناد واحد انا واسناده واحد خلاص ما في مشكله. طيب ولي ابن ماجه ابن ماجه يده روايه അൻ ജാബിർ റളിയല്ലാഹു തആല അൻഹു, ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്നുണ്ട്. അപ്പൊ ജാബിർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇബ്നു മാജയുടെ നിവേദനത്തിൽ ഇപ്രകാരമുണ്ട്, എന്തുള്ളത്, വലാ തഉമ്മന ഇംറാഅത്തുൻ, ഒരു സ്ത്രീയും ഇമാമത്ത് നിൽക്കരുത്. ആർക്ക്? റജുലൻ, ഒരു പുരുഷനും. ഒരു സ്ത്രീയും ഒരു പുരുഷന് എന്ത് ചെയ്യരുത്, ഇമാമ നിൽക്കരുത്. വലാ അറാബിയുൻ മുഹാജിറൻ, ഒരാറാബിയും മുഹാജിറിന് ഇമാമ നിൽക്കരുത്. അറാബി പറഞ്ഞ എന്താ, ഗ്രാമീണൻ, ഗ്രാമീണ അറബി ബദു, അത് അയാള് മുഹാജിറിന് ഇമാമത്ത് നിൽക്കരുത്. മുഹാജിർ അറ മുഹാജിർ ഹിജ്റ വന്നവൻ, അതായത് ഗ്രാമീണതയിലേക്ക് ആരാണോ പാലായനം ചെയ്യുന്നു വന്നത് അയാൾക്ക് അറാബി ഇമാമത്ത് നിൽക്കരുത്. വല ഫാജിറുൻ, ഫാജിർ ഇമാമത്ത് നിൽക്കരുത്. ഫാജിർ എന്ന ഫാസിഖ്, തമ്മാടി. ആർക്ക്? മുഅ്മിനൻ, ഒരു വിശ്വാസിക്ക്. അപ്പൊ ഒരു വിശ്വാസിക്ക് ഒരു ഫാജിറോ മുഹാജിറിന് അറാബിയോ പുരുഷന് സ്ത്രീയോ ഇമാമത്ത് നിൽക്കരുത്. ഇസ്നാദുഹു വാഹിൻ, എന്താ ഇസ്നാദുഹു വാഹിൻ എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഹദീസിന്റെ സനദ് തീർത്തും ദുർബലമാണ്. വാഹിൻ എന്ന് പറഞ്ഞാൽ പറ്റ ദുർബലം, തീർത്തും ദുർബലൻ. ഇസ്നാദുഹു വാഹിൻ, അ ഹദീസ് ഇബ്നു മാജിന്റെ ഹദീസാണ്, ജാബിറിൽ നിന്നുള്ള ഹദീസ്. ഇത് തീർത്തും ദുർബലമായ ഹദീസാണ്, കാരണം അത് തെളിവിന് കൊള്ളാത്ത ഹദീസാണ്. അതിൽ പിന്നെ അബ്ദുള്ള ഇബ്നു മുഹമ്മദ് അൽ അദവി എന്ന് പറഞ്ഞ റാവിണ്ട്, അബ്ദുള്ള ഇബ്നു മുഹമ്മദ് അൽ അദവി. ഈ അബ്ദുള്ള ഇബ്നു മുഹമ്മദ് അൽ അദവി എന്ന് പറയുന്ന റാവി ഈ ഹദീസ് പിന്നെ അലി ഇബ്നു ജുദ്ആൻ എന്നിവരിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്തത്. അലി ഇബ്നു ജുദ്ആൻ, പിന്നെ ഈ അലി ഇബ്നു ജുദ്ആൻ ഇവരൊക്കെ ദുർബല റാവിമാരാണ്. അതേപോലെ തന്നെ ഈ അബ്ദുള്ള ഇബ്നു മുഹമ്മദ് അൽ അദവിയും ദുർബലനാണ്. അതേപോലെ തന്നെ അബ്ദുള്ള ഇബ്നു പിന്നെ മുഹമ്മദ് അൽ അദവി ഈ ഹദീസ് മറ്റൊരാളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അബ്ദുൽ മലിക് ഇബ്നു ഹബീബ്, അബ്ദുൽ മലിക് ഇബ്നു ഹബീബ് അങ്ങനെ റാവി. അയാള് ഹദീസ് കട്ടെടുക്കുകയും എന്നിട്ട് അതിന്റെ സനദ് പൊട്ടിമാറ്റുകയും ചെയ്തൊരു വ്യക്തിയായിരുന്നു എന്നാണ്. അപ്പൊ പറ്റ ദുർബല, അതാണ് ഇസ്രാദു വാഹിൻ എന്ന് ഇബ്നു ആജർ തന്നെ പറഞ്ഞത്, തീർത്തും ദുർബലൻ. മൂന്ന് പേർ, അബ്ദുള്ള ഇബ്നു മുഹമ്മദ് അൽ അദവി, അതേപോലെ അയാളുടെ റിപ്പോർട്ട് അയാളുടെ ഷെയ്ഖ് അലി ഇബ്നു ജുദ്ആൻ, അലി ഇബ്നു ജുദ്ആൻ, അതേപോലെ അബ്ദുൽ മലിക് ഇബ്നു ഹബീബ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതാണ് അയാളുടെ ഒരു ഷെയ്ഖ്, മറ്റൊരു ഷെയ്ഖ്, വേറെ ഒരു സനദ്. അവരൊക്കെ പിന്നെ ദുർബല റാവിമാരാണ്, ഹദീസ് കെട്ടിണ്ടാക്കുന്നവരാണ് എന്ന് സംശയിക്കപ്പെട്ടവർ വരെ അതിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു രിവായത്തുണ്ടല്ലോ, വലാത്ത ഉമ്മന്ന ഇമ്രഅത്തുൻ റജുലൻ വല അറബിയൻ മുഹാജിറൻ വല ഫാജിറുൻ മുഅ്മിൻ എന്നുള്ളത് തീർത്തും ദുർബലമായ രിവായത്താണ്, അത് തെളിവിന് യോഗ്യല്ല. അബ്ദുൽ മലിക് ഇബ്നു ഹബീബ്, അതിന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്ക് ആ പേരിലൊരു സംശയമുണ്ട്. സ്ത്രീകൾക്കോ പാടില്ല? സ്ത്രീകൾ ഇമാമിക്കാൻ പാടില്ല, പുരുഷന് പാടില്ല. സ്ത്രീകൾക്ക് സ്ത്രീകളുടെ വിഷയമുണ്ട് അത് വരും, പക്ഷെ പിന്നെ ആണുങ്ങൾക്ക് സ്ത്രീ ഇമാമിക്കാൻ പാടില്ല. അത് ഈ ഹദീസ് കൊണ്ടല്ല, ഈ ഹദീസിന്റെ വിഷയത്തിലല്ല, ഈ ഹദീസ് എന്തല്ല, ഇത് ഇതിന് യോഗ്യമല്ല എന്നുള്ളതാണ്. അറാബി മുഹാജിറിന് ഇമാമിക്കാൻ പാടില്ല എന്നാണ്, ഹദീസ് ദുർബലായതുകൊണ്ട് പിന്നെ നമ്മൾ അതിന്റെ പിന്നാലെ കൂടുതൽ. എന്തുകൊണ്ടാണ് ഒരു മുഹാജിറിന് അറാബി ഇമാമിക്കാരുതെന്ന്, മുഹാജിറിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഈ അറാബികൾ ചിലപ്പോ അവരുടെ പ്രത്യേകത മനസ്സിലെ, ചിലപ്പോ അത്ര കാര്യ പിന്നെ ഗൗരവമോ അതേപോലെ തന്നെ ഒരു ചിട്ടയൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല അറാബി. അപ്പൊ അത് മുഹാജിറിന് താങ്ങാനായിക്കൊള്ളുന്നില്ല. മുഹാജിർ പഠിച്ചൊക്കെ മനസ്സിലാക്കി ദീന ആദ്യം ഉൾക്കൊണ്ട ആളായിരിക്കും, മനസ്സിലെ. അറാബിക്ക് അത്ര തന്നെ ദീന് കിട്ടിയിട്ടുണ്ടായിക്കൊള്ളുന്നില്ല. നിസ്കാരത്തിലെ മതങ്ങളെ ഒന്ന് വന്ന് കണ്ട് പറയാണ് മുഹമ്മദ് എന്താണ് ഇസ്ലാം, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇന്നതാണ്, അഞ്ചൊക്കെ നിസ്കാരമാണ്, നിസ്കാരം വേറെ ഒന്നുമില്ലല്ലോ. എന്നാ ഞാൻ പോകാനായിട്ട് പോയാണ് ആളാണ് അറാബി. അയാൾ ഇമാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലെ, പണ്ട് ഇമാമ പിന്നെ സൂറത്തുൽ ബക്ര ഓതിയിട്ട് തെറ്റിയാണ്, അറാബികളാണ് ബേക്കിൽ. അപ്പൊ വേക്കത്തെ സഫുന്ന് സൂറത്തുൽ ബക്ര ഓതിയിട്ട് തെറ്റിയിട്ട് ഇമാമിന് കിട്ടണില്ല. അപ്പൊ വേക്കുന്ന അറാബി തൈറൻ അറാബിയിൽ നിന്ന് ഓതി കൊടുത്തതാണ്, മനസ്സിലായില്ലേ, ഉറക്കന്. അതേപോലെ തന്നെ ഇമാമ് പിന്നെന്താണ് നഫിയുൽ മദനിന്റെ ഖിറാഅത്താണ്, നഫിയുൽ മദനി അതേപോലത്തെ പിന്നെ ഷെയ്ഖ് അല്ലേ ഖിറാഅത്തിൽ. അപ്പൊ നഫിയുൽ മദനിന്റെ ഖിറാഅത്ത് അത് ഈ അറബികൾക്ക് അറിയില്ല. അപ്പൊ അറബികൾക്ക് എന്തോ ഒരു അപരിചിതത്വം ഈ ഓത്ത് കേട്ടപ്പോ നിസ്കാരം കഴിഞ്ഞിട്ട് ചോദിച്ചതാണ് എന്താണ് ചോദ്യതെന്ന് ഇമാമിനോട്. പറഞ്ഞു ഞാൻ നഫിയുലിന്റെ ഖിറാഅത്താണ് ഓതിയതെന്ന് പറഞ്ഞു. അപ്പൊ അറബി പറഞ്ഞു വല്ലാഹി ഗൈറു നഫിയ, നഫിയ ഉപരിചാരം നഫിയു എന്ന് പറഞ്ഞാൽ ആ പേരിന് അർത്ഥം ഉപകാരപ്രദമായതെന്നാണ്. അപ്പൊ വല്ലാഹി ഗൈറു നഫിയു എന്ന് പറഞ്ഞാൽ അത് ഉപകാരപ്രദമല്ല എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞതാണ്. അങ്ങനത്തെ ഒക്കെ ഒരു വിഷയങ്ങൾ ഉണ്ടാകും അറബികളുമായി ബന്ധപ്പെട്ട്. അറബികളുടെ ചരിത്രം വായിച്ചിട്ടുണ്ടെങ്കിലോ കുറെ തമാശകളും അതേപോലെ തന്നെ നമുക്കൊന്നും താങ്ങാൻ കഴിയാത്ത രീതിയിലുള്ളതായ ഫലിതങ്ങളായിരിക്കും അതിലുണ്ടാവുക. പിന്നെ ഫാജിർ മുഅ്മിനെ പിന്നെ ഇമാമത്ത് നിൽക്കരുത് എന്നാണ്. ശരിയാണ്, പിന്നെ ഫാജറായ വ്യക്തിനെ ഇമാമത്തിന് നിർത്താൻ പാടുള്ളതല്ല. പക്ഷെ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ അഖീന ഫാജറായാലും തഖീ ആയാലും ഇമാമത്തുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇമാമത്ത് സാധുവാകും, അയാളുടെ പിന്നെ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാകും. പക്ഷെ ഫാജറിനെ നിർത്താൻ പാടുള്ളതല്ല. പിന്നെ തഖീ ആയ നല്ല ഭക്തനായ ഒരാളെ തന്നെയാണ് ഇമാമത്തിന് നിർത്തേണ്ടത്. പക്ഷെ പിന്നെ ഹജ്ജാജിന്റെ പിന്നിൽ അനസ് റളിയല്ലാഹു അൻഹു നിസ്കരിച്ചിട്ടുണ്ട്, ഹജ്ജാജ് ബിൻ യൂസഫിന്റെ പിന്നിൽ, മനസ്സിലല്ലേ. അതേപോലെ തന്നെ വേറെയും അങ്ങനത്തെ താരതമ്യേന സ്ഥാനം കുറഞ്ഞ ചില ഇമാമാരുടെ പിന്നിൽ സ്ഥാനം കൂടിയ സഹാബികളൊക്കെ നിസ്കരിച്ചത് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹജ്ജാജിന്റെ പിന്നിൽ അനസ് നിസ്കരിക്കുക, ഇബ്നു ഉമർ നിസ്കരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായില്ലേ. അപ്പോ പിന്നെ നിസ്കാരം സാധുവാകും, പക്ഷെ കൂടുതൽ ഭക്തിയുള്ള തഖ്വയുള്ള ആളുകളെ തന്നെയാണ് ഇമാമത്തിന് നിർത്തേണ്ടത്. ഫാജറിന്റെ പിന്നിൽ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാകൂല എന്നാണ് ഹംബലി അമ്പലി ഫുഖാക്കൾ പറഞ്ഞത്. ശാസ്ത്രിയാക്കളും ഹനഫികളൊക്കെ ഫാജറിന്റെ പിന്നിൽ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ നിസ്കാരം സാധുവാന്നുള്ള വീക്ഷണക്കാരൻ. പക്ഷെ അമ്പലികൾ ഫാജറിന്റെ പിന്നിൽ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ നിസ്കാരം ഇമാമത്ത് സാധുവാവില്ല എന്നുള്ള വീക്ഷണം വരെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനി അടുത്ത ഹദീസ്. അൻ അനസ് റളിയല്ലാഹു തആല അൻഹു അന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ റുസ്സു സുഫുഫകും വഖാരിബു ബൈനഹ വഹാദു ബിൽ ആനാഖ് വഹാദു ബിൽ ആനാഖ്. അൻ അനസ് റളിയല്ലാഹു തആല അൻഹു, അനസിൽ നിന്ന് നിവേദനം, അന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റുസ്സു സുഫുഫകും, നിങ്ങളുടെ സഫുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? റുസ്സു എന്ന് പറഞ്ഞാൽ തറാസു, അടുത്തടുത്ത് നിൽക്കണം. വഖാരിബു ബൈനഹ, സഫുകൾക്കിടയിൽ നിങ്ങൾ അടുപ്പിക്കണം. ഖാരിബു, സഫുകൾക്കിടയിൽ അടുപ്പുണ്ടാക്കണം. വഹാദു ബിൽ ആനാഖ്, വഹാദു ബിൽ ആനാഖ്, ദഹാദു ബിൽ ആനാഖ്, ഹാദു ബിൽ മനാഖിബ് നഫ, ചുമലുകൾ നിങ്ങൾ നേരെയാക്കണം. ഹാദു എന്ന തസാവു, നിങ്ങൾ അന്യോന്യം ശരിയാക്കണം, നേരെയാക്കണം. ഹാദു ബിൽ ആനാഖ്, ചുമലുകൾ നിങ്ങൾ നേരെയാക്കണം. അപ്പൊ റുസു സഫുഫക്കും, സഫുകൾ അടുത്ത് നിൽക്കണം. സഫുകളിലുണ്ടല്ലോ ആളുകൾ, അടുത്തടുത്ത് നിൽക്കണം എന്നർത്ഥം. വഖാരിബു ബൈനഹ, സഫുകൾക്കിടയിൽ പിന്നെ അടുപ്പുണ്ടാക്കണം. ഒരു സഫു മുന്നിൽ, പിന്നെ ഒരു പത്ത് വരി കഴിഞ്ഞിട്ട് വേറെ സഫ്, അങ്ങനെ ആകാൻ പറഞ്ഞ സഫുകൾ അടുത്തടുത്താണ് വരുന്നത്. വഹാദു ബിൽ ആനാഖ്, ആനാഖ് എന്നാൽ മനാക്കിബ്, ചുമലുകൾ അത് നേരെയാക്കണം. ചുമലുകൾ നേരെയാക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഒരാൾ നിന്നിട്ടുണ്ടെങ്കിൽ അതേ രീതിയിലാണ് നിൽക്കേണ്ടത്. ചിലപ്പോൾ ഷോർട്ടും ലോങ്ങും ഒക്കെ ഉണ്ടാവും, അവരിങ്ങനെ ഒപ്പിച്ചിരിക്കണം എന്നല്ല. പിന്നെയോ, ഇയാളുടെ ചുമലിന്റെ നേരെ ആയിരിക്കണം അടുത്ത ആളും നിൽക്കേണ്ടത് നടത്തത്തിൽ. സഫിൽ ആളുകൾ അടുത്താണ് നിൽക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, മലക്കുകൾ റബ്ബിന്റെ അടുക്കൽ സഫ് നിൽക്കുന്നത് പോലെ സഫ് നിൽക്കാൻ പറഞ്ഞത്. മലക്കുകൾ എങ്ങനെയാണ് സഫ് നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? മുന്നണികളെ പൂർത്തിയാക്കും, മുന്നണികളെ പൂർത്തിയാക്കും. അപ്പൊ മുന്നിലെ സഫുകളിൽ വിടണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? ആളുകൾ കയറി നിൽക്കണം. അങ്ങനെയാണ് മലക്കുകൾ നിൽക്കുക. പിന്നെ അടുത്തടുത്ത് നിൽക്കുക, അടുത്ത് നിൽക്കുക. ചിലര് സെഫ് നിൽക്കുമ്പോണ്ടല്ല ഇവിടെ ചിലര്, പിന്നെ ചില റിപ്പോർട്ടുകളുള്ളത് ഹാദു ബൈനൽ മനാക്കിബി വൽ അത്താഫ് എന്നാണ്. ചുമലുകൾ അതേപോലെ തന്നെ, ചുമലുകൾ എന്നുള്ളതും അതേ മൻകിബ് കെത്തഫ് ഈ ഭാഗം, അത് നേരെ നിൽക്കാനാണ്. പിന്നെ അതേപോലെ തന്നെ ഈ കാബ്, കാബിനോട് ചേർത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. കാബ് എന്ന മടങ്ങാറ്. ചിലര് എന്ത് ചെയ്തറിയോ, ഇങ്ങനെ നിൽക്കൂ മറ്റവൻ എന്നിട്ട് അടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു വഷളാം വിധം നിൽക്കുന്നത് ശരിയല്ല. കാരണം എന്താ, നടമ്പ് മാത്രമല്ല നേരെ നിൽക്കാൻ പറഞ്ഞു, നേരെയാക്കാൻ പറഞ്ഞു, ഇതും നേരെയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഹാദു ബിലാനാക്കും പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായി? അപ്പൊ നമ്മൾ ഇങ്ങനെ നിൽക്കാൻ പറ്റൂല്ലോ. അപ്പൊ അടുത്തുള്ള ആളെ അടുത്ത് വലിച്ചു നിർത്തിയിട്ട് അടുക്കാണ് വേണ്ടത്, അല്ലാതെ ഓന് കുറച്ച് അട്ട വിട്ടണച്ചിട്ട് ഇങ്ങനെ നിൽക്കാൻ പാടില്ല. മടമ്പാണ് നേരെയാക്കാൻ പറഞ്ഞത്, അതാണ് ശരി. വിരലല്ല ശരിയാക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പിന്നെ ഈ മടമ്പ് ശരിയാക്കാനാണ്. ആ ബാക്ക് ഭാഗം കദം കദമിനോട് ചേർത്തിട്ട് നിൽക്കാനാണ് പറഞ്ഞത്. ശരിയാ, ബാക്കിൽ വെച്ചിട്ട്, ബാക്കിലാണ് അമ്പ് വെച്ചിട്ട് ഇങ്ങനെ നേരാക്കിയിരുന്നത്, മനസ്സിലല്ലേ? വിരലാണ് എങ്കിൽ ഇങ്ങനെ ഒരിക്കലും അമ്പ് കൊണ്ട് ശരിയാവൂല. കാരണം ചില ആളുകൾ നിങ്ങളുള്ള കാലമായിരിക്കും, ചിലത് ചെറിയ കാലമായിരിക്കും. മടമ്പ് വെച്ചാലാണ് അത് ശരിയാകുക. അപ്പോഴാണ് ഇവിടെ ശരിയാകുക, ചുമലിന്റെ ഭാഗവും നേരെയാകുക. ഇമാമാരിങ്ങനെ മുന്നിൽ നിന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കാണി, അത് ശരിയല്ല. അത് ഇമാമാര് മറ്റവന്റെ വിരലിന് ഇങ്ങോട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെയല്ല നിർത്തുന്നത്. റുസു സുഫൂഫക്കും വഖാരിബു ബൈനഹ വഹാദു ബിൽ ആനാഖ്, സഫുമായി ബന്ധപ്പെട്ട് ഇനി ഹദീസുകൾ നമുക്ക് ഇൻഷാല്ലാ അവിടെ ഒന്നും കൂടി അത് പറയാം, മസലകൾ അത് പറയാം. അടുത്ത ഹദീസ് عن ابي هريره رضي الله تعالى عنه ان رسول الله صلى الله عليه وسلم قال خير صفوف الرجال اولها وشرها اخرها وخير صفوف النساء اخرها وشرها اولها. الا يا استاذ مسلم انت رواه مسلم زين مبته رواه ابو داود والنسائي وصححه ابن حبان അങ്ങനെ അല്ലേ. ഈ റുസു സുഫൂഫക്കും വഖാരിബു ബൈനഹ വഹാദു ബിൽ ആനാഖ് അത് റവാഹു അബൂ ദാവൂദ് വന്നസായി വസഹഹു ഇബ്നു ഹിബ്ബാൻ, ഇബ്നു ഹിബ്ബാൻ അതിനെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അടുത്തത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്നുള്ള ഹദീസാണ്, ഖൈറു സുഫൂഫിർ റിജാലി അവ്വലുഹ, പുരുഷന്മാരുടെ സഫുകളിൽ ഏറ്റവും ഖൈർ, അഫ്ദൽ, ശ്രേഷ്ഠമായത്, അവ്വലുഹ, പുരുഷന്മാരുടെ സഫുകളിൽ ആദ്യത്തേതാണ്. വഷറുഹ ആഖിറുഹ, പുരുഷന്മാരുടെ സഫുകളിൽ ഏറ്റവും ഷർറ്, മോശം, അത് അവസാനത്തേതാണ്. വഖൈറു സുഫൂഫിൻ നിസാഇ ആഖിറുഹ, സ്ത്രീകളുടെ സഫുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ആഖിറുഹ, അവസാനത്തെ സഫുവാണ്. വഷറുഹ അവ്വലുഹ, അതിൽ ഏറ്റവും മോശം ആദ്യത്തേതാണ്. ഇമാം മുസ്ലിമിന്റെ ഹദീസാണിത്, മുസ്ലിം. ഈ ഹദീസിൽ എന്താ പോയി പറഞ്ഞേ? ആണും പെണ്ണും, ആണും പെണ്ണും പള്ളിയിൽ നിസ്കരിക്കുമ്പോൾ സെഫറേറ്റാണല്ലോ നിസ്കരിക്കേണ്ടത്. അപ്പൊ ആ വിഷയത്തിലാണ് ഈ ഹദീസ്. അപ്പൊ പുരുഷന്മാരെന്ത് ചെയ്യണം? മുന്നിലെ സഫുകൾ നിൽക്കുക, അതിനാണ് ഏറ്റവും ശ്രേഷ്ഠത. പിന്നെ സ്ത്രീകൾ പിന്നിൽ നിൽക്കുക, ആണും പെണ്ണും കലരാതിരിക്കാനും പിന്നെ അന്യോന്യം പിന്നെ അടുത്ത് ആവാതിരിക്കാനുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞത്. മനസ്സിലായില്ലേ? കൂടി കലരാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് പറഞ്ഞത്. ആ വേറെ സ്ഥലത്താകുമ്പോ, ഇതിപ്പോ പണ്ട് നിസ്ലാഹു സ്വല്ലം മതങ്ങളുടെ കാലഘട്ടത്തിൽ ആദ്യം സ്ത്രീയും പുരുഷനും ഇങ്ങനെ ഇടയിൽ കലർന്നിട്ട് നിന്നിട്ടായിരുന്നു നിസ്കരിച്ചിരുന്നത്. മനസ്സിലായോ? ഒരു ആണും പെണ്ണും ഇങ്ങനെ പിന്നെ ഓരോരുത്തരുടെ ഇടയിൽ കലർന്നിട്ട് ഇങ്ങനെ നിസ്കരിച്ചിരുന്നു, കൂടിയായിട്ട് നിസ്കരിച്ചിരുന്നത്. ചില സഹാബികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വസ്ത്രം വേണ്ടത്ര ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഉള്ള ഉടുമുണ്ട് ഇങ്ങനെ പൊക്കി കഴുത്തിലേക്ക് ബന്ധിച്ചിട്ടായിരുന്നു നിസ്കരിച്ചിരുന്നത്. അപ്പൊ അവർ സുജൂദിൽ റുക്കൂലിക്കൊക്കെ പോകുമ്പോ ഈ വസ്ത്രം ഇങ്ങനെ പിന്നെ തൂങ്ങി നിൽക്കുകയും പിന്നെ പലർക്കും ഈ പിന്നെ പിന്നെ അടിയിൽ ധരിക്കുന്ന വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പൊ അവർക്ക് വെളിപ്പെടുന്ന ഒരു വിഷയം ഒക്കെ വരും സ്ത്രീകളൊക്കെ ആകുമ്പോൾ, പ്രത്യേകിച്ച് എടുത്തുണ്ടാകുമ്പോൾ. അത് കാരണത്താൽ എന്ത് ചെയ്ത്? സ്ത്രീകളുടെ സെഫ് പിന്നിലാക്കി, പുരുഷന്മാരെ മുന്നിലാക്കി. അപ്പോൾ സ്ത്രീകൾ പിന്നിൽ നിസ്കരിച്ചിരുന്നു, പുരുഷന്മാർ പള്ളിന്റെ മുന്നിൽ നിസ്കരിച്ചിരുന്നു. അപ്പൊ അതിൽ നൽകിയ നിർദ്ദേശങ്ങളിൽ പെട്ടതാണെന്ത്? ഖൈറു സുഫൂഫി റിജാലി അവ്വലുഹ വശർറുഹ ആഖിറുഹ വഖൈറു സുഫൂഫി നിസായി ആഖിറുഹ വശർറുഹ അവ്വലുഹ എന്നുള്ളത്. തയ്യിബ്, ഈ പെണ്ണുങ്ങൾ വേറെ സൗകര്യത്തിലാണ് നിസ്കരിക്കണമെങ്കിലോ? ഇപ്പൊ പെണ്ണുങ്ങൾക്ക് ആണുങ്ങളുടെ മാതിരി, ആണുങ്ങള് പള്ളിന്റെ മുന്നിലും പെണ്ണുങ്ങൾ പള്ളിന്റെ വേക്കിലും അല്ല നിസ്കരിക്കണം, പെണ്ണുങ്ങൾ വേറെ സൗകര്യത്തിലാണ് നിസ്കരിക്കുന്നത്. അപ്പോളോ? അപ്പൊ പെണ്ണുങ്ങളുടെ സഫ് ഏതാണ് ഏറ്റവും നല്ലത്? അവസാനത്തെ സഫാണോ അതല്ല ആദ്യത്തെ സഫാണോ? ആദ്യത്തെ സഫാണ്. അതായത് ഒരു പിന്നെ ഒരു മസ്അലയുടെ ഹുക്കും അതിന്റെ ഇല്ലത്തിനനുസരിച്ചാണ് എന്നാണ്. ഒരു മസ്അലയുടെ ഹുക്കും ഉണ്ടല്ലോ, മതവിധി, അത് അതിന്റെ ഇല്ലത്തിനനുസരിച്ച് വ്യത്യാസപ്പെടും. ഇവിടെ ഈ ഹുക്കും പറയാൻ കാരണം എന്താ? അതിനൊരു ഇല്ലത്തുണ്ട്. സ്ത്രീയും പുരുഷനും എന്താണ്? പള്ളിന്റെ ഉള്ളിലാണ്, ഒരാളെ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അതേസമയം പുരുഷൻ വേറെയാണ്, സ്ത്രീ വേറെയാണ് എങ്കിൽ മനസ്സിലെ ഈ ഇത് പറയാനുള്ള ഇല്ലത്ത് അവിടെ അല്ല, കാരണം അവിടെ അല്ല. അതുകൊണ്ട് തന്നെ അസിൽ എന്താണ്? ഒന്നാമത്തെ സെഫ്, അതിലെ സ്ഥാനം, മുൻ സെഫുകളിൽ സ്ഥാനം പിടിക്കുക എന്നുള്ളതാണ്, അതാണിനും പെണ്ണിനും. ഖലാസ്, ഖൈർ ഇൻഷാല്ലാഹ്. അതാണ് പിന്നെ ഇമാം മുസ്ലിമിന്റെ ഹദീസ്. മുന്നിട്ട് നിൽക്കാൻ പാടുള്ളതല്ല. ചില ഹദീസുകളിൽ വരും തോന്നുന്നു, നോക്കാം അതിനനുസരിച്ച് നമുക്ക് പറയാം.
അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അല്ലാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.